السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. بهمان الله سهود رنجلي متبديرتي غلي إمام ابن أبي العز الحنفي رحمه الله يولي الأرجوزة المئية في ذكر حال أشرف البرية إن كتابان إيدانم عيشة غلاينا بريكنات നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം മുതൽ അവിടുത്തെ അവസാന നിമിഷം വരെ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ പദ്യരൂപത്തിലായാണ് ഇബ്നു അബിൽ അയ്സ് റഹിമഹുല്ലാ ഈ ഉർജൂസ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കിതാബിനെ സംബന്ധിച്ച് ഒന്നാമത്തെ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ കിതാബ് വായിച്ചപ്പോൾ, അദ്ദേഹത്തിനരികിൽ കിതാബ് വായിക്കപ്പെട്ടപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഇത് വളരെ ചെറിയ കിതാബാണെങ്കിലും ഭംഗിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കൈകാര്യം ചെയ്തിരിക്കുന്ന കിതാബാണ്. അപ്പോൾ അത്രയും അധികം മഹത്വമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് അൽ ഉർജൂസത്തുൽ മീഇയ എന്നുള്ളത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം മുതൽ അവിടുത്തെ ഹിജ്റക്ക് ശേഷം മദീന ജീവിതത്തിലെ നാലാമത്തെ വർഷം വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ കഴിയുന്ന 17 ദർസുകളിലായി അൽഹംദുലില്ലാ നമ്മൾ പൂർത്തീകരിച്ചു. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ ദർസുകളിൽ നമ്മുടെ ഉദ്ദേശം പ്രവാചക ചരിത്രം മൊത്തത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികമായി വിശദീകരിക്കാതെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറയാറുള്ളത്. ഈ ഒരു കിതാബ് പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു കിതാബ് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹിജ്റ 5-ാമത്തെ വർഷത്തെക്കുറിച്ച് ഇബ്നു അബിൽ അയ്സ് റഹിമഹുല്ലാ പറഞ്ഞു, വകാന ഫിൽ ഖാമിസതി ഇസ്മഅ വസഖ് അൽ ഇഫ്ക് ഫി ഗസ്ബി ബനിൽ മുസ്തലിഖ് വദൂമതുൽ ജന്ദലി ഖബ്ലു വഹസൽ അഖ്ദ് ഇബ്നതിൽ ഹാരിസ് ബഅദു വത്തസൽ വഅഖ്ദ് റൈഹാനത ഫി ദിൽ ഖാമിസ. ഹിജ്റ 5-ാമത്തെ വർഷം സംഭവിച്ചിരിക്കുന്ന 4 കാര്യങ്ങളാണ് ഇബ്നു അബിൽ അയ്സ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉർജൂസയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഹിജ്റ 5-ാമത്തെ വർഷം നടന്നിരിക്കുന്ന 4 സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ അൽ ഉർജൂസയിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തെ സംഭവം ഗസ്വത്തു ബനിൽ മുസ്തലിഖ് ആണ്. ഗസ്വത്തു ബനിൽ മുസ്തലിഖ്, ബനുൽ മുസ്തലിഖ് ഗോത്രവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും നടത്തിയിരിക്കുന്ന പോരാട്ടമാണ് ഒന്നാമത്തെ സംഭവമായി ഇബ്നു അബിൽ അയ്സ് റഹിമഹുല്ലാ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ആരാണ് ബനുൽ മുസ്തലിഖ് എന്ന് പറയുന്ന ഗോത്രം? എന്തിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്തത്? ബനുൽ മുസ്തലിഖ് എന്ന് പറയുന്ന ഗോത്രം, അല്ലെങ്കിൽ ആ ഒരു കുടുംബം, ഖുസാഅ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. ബനുൽ മുസ്തലിഖ് എന്നുള്ളത് ഖുസാഅ ഗോത്രത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. പൊതുവെ അറബികളെ സംബന്ധിച്ച് അറിവുള്ളവർക്കറിയാം, അറബികൾ പൊതുവെ ഇന്നും വലിയ ഗോത്രങ്ങളിൽ ധാരാളം കുടുംബങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിലും പലർക്കും അറിയില്ല, പക്ഷേ അറബികൾക്കിടയിൽ ജീവിച്ചിരുന്നവർക്ക് അതറിയാം. കാരണം അറബികൾ ഗോത്രത്തിന് വലിയ വില നൽകുന്നവരാണ്. അപ്പോൾ വലിയൊരു ഗോത്രത്തിൽ ധാരാളം കുടുംബങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഖുസാഅ എന്ന് പറയുന്ന ഗോത്രത്തിലുള്ള ഒരു കുടുംബമാണ് ബനുൽ മുസ്തലിഖ് ഗോത്രം. അവർ ബനുൽ മുസ്തലിഖ് കുടുംബം, അവർ താമസിച്ചുകൊണ്ടിരുന്നത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന വഴിയിൽ ഉസ്ഫാൻ, ഖുദൈദ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലാണ് ബനു മുസ്തലിഖ് ഗോത്രക്കാർ താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ബനു മുസ്തലിഖ് അല്ലെങ്കിൽ ബനുൽ മുസ്തലിഖ് എന്ന് പേര് വരാനുള്ള കാരണം അവരുടെ പൂർവ്വ പിതാവിന്റെ പേരാണ് മുസ്തലിഖ് എന്നുള്ളത്. അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് മുസ്തലിഖിന്റെ പരമ്പര എന്ന അർത്ഥത്തിൽ ബനുൽ മുസ്തലിഖ് എന്ന പേര് ഈ ഒരു ഗോത്രത്തിന് വന്നിരിക്കുന്നത്. ഇതാണ് ആ ഗോത്രത്തിന്റെ പേര് ബനുൽ മുസ്തലിഖ്. അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നടത്തിയ യുദ്ധം എന്ന അർത്ഥത്തിൽ ഗസ്വത്തു ബനിൽ മുസ്തലിഖ്. ഈ യുദ്ധത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്. എന്താണ് ആ പേര്? ഗസ്വത്തുൽ മുറൈസിയ. ഗസ്വത്തുൽ മുറൈസിയ എന്ന് ഈ യുദ്ധത്തിന് പേരുണ്ട്. ആ പേര് വരാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി ബനുൽ മുസ്തലിഖ് ഗോത്രത്തിന്റെ അരികിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ അവർ തമ്പടിച്ചിരുന്നത് ബനുൽ മുസ്തലിഖ് ഗോത്രം വെള്ളം ശേഖരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തിന്, അല്ലെങ്കിൽ ആ വെള്ളം ശേഖരിച്ചിരിക്കുന്ന പ്രദേശത്തിന് മുറൈസിയ എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകനും സഹാബികളും തമ്പടിച്ചിരിക്കുന്ന ആ സ്ഥലത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ഗസ്വത്തുൽ മുറൈസിയ എന്നും ഈ യുദ്ധം ചരിത്രത്തിൽ അറിയപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില ദർസുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിന്റെ തന്നെ ഒന്നിലധികം പേരുകൾ ചരിത്രത്തിൽ കാണാറുണ്ട്. അതിനുള്ള കാരണം ഇത്തരത്തിലുള്ള സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള വെള്ളത്തിന്റെയോ പേരിലേക്ക് ചേർക്കുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള പേരുകളും ഓരോരോ യുദ്ധങ്ങൾക്ക് കാണുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതുപോലെ ഗസ്വത്തുൽ അഹ്സാബിന്റെ മറ്റൊരു പേരാണ് ഗസ്വത്തുൽ ഖന്ദഖ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവത്തിന് തന്നെ ഒന്നിലധികം പേര് എന്നുള്ളത് ചരിത്രത്തിൽ ധാരാളമായി നമ്മൾ കാണുന്നത്. ഇനി ഈ യുദ്ധത്തിന് കാരണം എന്താണ്? ബാറക്കല്ലാഹു ഫീകും. സഹോദരങ്ങളെ, ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം ഉമ്മത്തിന് നേരിടേണ്ടി വന്ന ചെറിയ തോതിലുള്ള പരാജയത്തെ സംബന്ധിച്ച് ഉഹദിനെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മുസ്ലിം ഉമ്മയ്ക്ക് അല്ലെങ്കിൽ സഹാബത്തിന് ചെറിയ തോതിലുള്ള പരാജയം നേരിടേണ്ടി വന്ന ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. അതിനുള്ള കാരണങ്ങളൊക്കെ കഴിഞ്ഞ ഉഹദിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തിന് ചെറിയ രീതിയിൽ പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ പല ഗോത്രങ്ങളും മുസ്ലിമീങ്ങൾ ബലഹീനരായി, മുസ്ലിമീങ്ങൾക്ക് ഇനി കഴിവില്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തു. അതിൽപ്പെട്ട ഒരു ഗോത്രമാണ് ബനുൽ മുസ്തലിഖ് ഗോത്രം. ബനുൽ മുസ്തലിഖ് ഗോത്രം ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ നേരിട്ടിരുന്ന പ്രയാസം അറിഞ്ഞപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാനും മദീനയെ കടന്നാവിക്കാനും അവർ തീരുമാനിച്ചു. അങ്ങനെ ഹാരിസ് ഇബ്നു അബി ദിറാർ എന്ന് പറയുന്ന അവരുടെ കീഴിൽ അവർ സൈന്യത്തെ തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. സഹോദരങ്ങളെ, മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചു, ബനുൽ മുസ്തലിഖ് ഗോത്രം മദീനയെ കടന്നാക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പതിവ് പോലെ ഏതാനും ചില ആൾക്കാരെ, ചെറിയൊരു സൈന്യത്തെ അയക്കുകയും ആ ഒരു വാർത്ത ശരിയാണോ, അതല്ല ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ എന്നറിയാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരെ നിയോഗിച്ചു. അവർ ചെന്നു വാർത്തകളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ബനുൽ മുസ്തലിഖ് ഗോത്രം മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് തയ്യാറാകാൻ മാത്രം ബനുൽ മുസ്തലിഖ് ഗോത്രം വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലിഖ് ഗോത്രത്തിന് നല്ലൊരു പാഠം പഠിപ്പിക്കാൻ, അവർ കാണിക്കുന്ന ഈ മോശമായ പ്രവർത്തനത്തിന് ശക്തമായ ഒരു മറുപടി നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ മദീനയിൽ നിന്ന് സഹാബത്തിനോട് തയ്യാറാവാൻ പറഞ്ഞു. പ്രവാചകന്റെ വാക്ക് കേട്ടാൽ ഒന്നും ചിന്തിക്കാതെ പ്രവാചകന്റെ വാക്ക് പൂർണ്ണമായി അനുസരിച്ചിരുന്ന സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടയുടൻ യുദ്ധത്തിന് തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയും കൂട്ടി ബനുൽ മുസ്തലിഖ് ഗോത്രത്തിന്റെ അവർ താമസിക്കുന്ന പ്രദേശത്തേക്ക് യാത്രയായി. സഹോദരങ്ങളെ, അവിടെയുള്ള മുറൈസ എന്ന് പറയുന്ന പ്രദേശത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബനുൽ മുസ്തലിഖ് ഗോത്രം വെള്ളം ശേഖരിച്ചിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് നബിയും സഹാബികളും ചമ്പടിച്ചു. മുസ്ലിമീങ്ങളുടെ പെട്ടെന്നുള്ള കടന്നാക്രമണവും അതുപോലെ തന്നെ യുദ്ധം ഇവരെ തയ്യാറാകുന്നതിന് മുമ്പ് മുസ്ലിം ഉമ്മ അല്ലെങ്കിൽ മുസ്ലിം സൈന്യം ഇവിടെ എത്തി എന്നറിഞ്ഞപ്പോൾ, ഇതൊക്കെ കേട്ടപ്പോൾ ബനുൽ മുസ്തലിഖ് ഗോത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ ഭയം പടരാൻ തുടങ്ങി. അവർ കരുതിയത് മുസ്ലിമീങ്ങൾക്ക് ഇപ്പോൾ ശക്തിയില്ല, അവരെ പെട്ടെന്ന് തോൽപ്പിക്കാൻ സാധിക്കുമെന്നാണ്. എന്നാൽ ഇവർ യുദ്ധത്തിന്റെ സന്നാഹങ്ങൾ ഒരുക്കുമ്പോഴേക്ക്, യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് മുസ്ലിം സമൂഹം ഇവിടേക്ക് എത്തിയ വാർത്ത ലഭിച്ചപ്പോൾ അവർ പേടിച്ചു. അവർ പരസ്പരം പിന്തിരിഞ്ഞോടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ചിലരെ വധിക്കുകയും മറ്റു ചിലരെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. അങ്ങനെ സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിൽ വിജയിച്ചു, സഹാബികൾ വിജയിച്ചു, അവർ മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഈ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് പോകുന്ന വഴിയിലാണ് പൊതുവെ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു താഴ്വരയിൽ പ്രവാചകനും സഹാബികളും വിശ്രമിക്കാനിരുന്നു. ദീർഘമായ യാത്രയാണ്, പ്രയാസമുണ്ട്, ശക്തമായ ചൂടാണ്. അതുകൊണ്ട് തന്നെ ഒരു താഴ്വരയിൽ അവർ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. പല ആൾക്കാരും അവിടെയുള്ള തണൽ മരങ്ങളിലേക്ക് പോവുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഒരു മരത്തിന് താഴെ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു മുശ്രിക്കായ വ്യക്തി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളെടുത്തുകൊണ്ട് പ്രവാചകന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, മൈ യംനഉക മിന്നി, മുഹമ്മദേ, ഈ സമയത്ത് നിന്നെ ഞാൻ വധിക്കാൻ തീരുമാനിച്ചാൽ എന്നെ തടയാൻ ആർക്കാണ് സാധിക്കുക? നിന്നെ രക്ഷപ്പെടുത്താൻ ആർക്ക് സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ശാന്തനായിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹ്, എന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. മൂന്ന് തവണ അല്ലാഹ് എന്ന് ആവർത്തിച്ചപ്പോൾ ആ കാഫിറിന്റെ മനസ്സിൽ പേടിയുണ്ടാവുകയും ആ കാഫിറിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്തേക്ക് വീഴുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്ത് തിരികെ ആ കാഫിറിന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, മയ്യം നഅക മിന്നി, ഞാനിപ്പോൾ നിന്നെ വധിക്കാൻ ഉദ്ദേശിച്ചാൽ ആർക്കാണ് നിന്നെ സഹായിക്കാൻ സാധിക്കുക? ആ കാഫിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾ നല്ല വ്യക്തിയാണ്, താങ്കൾ നല്ല സ്വഭാവത്തിനുടമയാണ്, അതുകൊണ്ട് താങ്കൾ എന്നെ ഒന്നും ചെയ്യില്ല എന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പോയിക്കൊള്ളുക, താങ്കളെ ഞാൻ വിട്ടേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വിട്ടു. ഇതാണ് ബനുൽ മുസ്തലിഖ് യുദ്ധം. ഇതാണ് ബനുൽ മുസ്തലിഖ് യുദ്ധം. ഈ സംഭവം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പരാമർശിച്ചപ്പോൾ അതിന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹാദിസത്തുൽ ഇഫ്ക്. ഹാദിസത്തുൽ ഇഫ്ക് പലപ്പോഴും പല ആൾക്കാരും കേട്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കാം. എന്നിരുന്നാലും ഇവിടെ വിഷയം വന്നതുകൊണ്ട് ചെറിയ രൂപത്തിൽ അത് വിശദീകരിക്കാം. സഹോദരങ്ങളെ, ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൽ മുനാഫിഖീങ്ങൾ, കപട വിശ്വാസികൾ, പലതരത്തിലുള്ള മുതലെടുപ്പിനും പരിശ്രമിച്ചിരുന്നു. പലതരത്തിലും മുസ്ലിമീങ്ങൾക്ക് ഷെറു കൊണ്ടുവരാൻ മുനാഫിഖീങ്ങൾ പരിശ്രമിച്ചിരുന്നു. ഹാദിസത്തുൽ ഇഫ്ക് എന്നുള്ളത് അതിൽപ്പെട്ട ഒരു കാര്യമാണ്. മുനാഫിഖീങ്ങളുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന മോശമായ ഒരു പ്രവർത്തനമാണ് ഹാദിസത്തുൽ ഇഫ്ക് എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മോശമായ ചില പ്രചാരണം നടത്തിയതിനെ സംബന്ധിച്ചാണ് ഹാദിസത്തുൽ ഇഫ്ക് എന്ന പേര് വന്നത്. എന്താണ് ആ സംഭവം? ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കാം. അധികം വിശദീകരണങ്ങൾ പറയാതെ പ്രധാനപ്പെട്ട ചില വശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു സംഭവം പരിചയപ്പെടാം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അവിടുത്തെ പതിവായിരുന്നു അവിടുന്ന് നറുക്കിടുകയും ആരുടെ പേരാണോ വരുന്നത് ആ പേര് വരുന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടുകയും ചെയ്യുമായിരുന്നു. പ്രവാചകന്റെ ഭാര്യമാരുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നറുക്കിടും. ആരുടെ പേരാണോ വരുന്നത് അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ കൂട്ടാറുള്ളത്. ബനുൽ മുസ്തലിഖ് ഗോത്ര ആ യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നറുക്കിട്ടപ്പോൾ ആ നറുക്ക് വീണത് ആയിഷ റളിയല്ലാഹു അൻഹക്കാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടു. ബനുൽ മുസ്തലിഖ് യുദ്ധം നടക്കുന്നത് ഹിജാബിന്റെ ആയത്ത് നിർബന്ധമാക്കിയതിന് ശേഷമാണ്. ബനുൽ മുസ്തലിഖ് യുദ്ധം നടക്കുന്നത് ഹിജാബിന്റെ ആയത്ത്, കഴിഞ്ഞ ദർസിൽ അത് നമ്മൾ പറഞ്ഞിരുന്നു, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ബനുൽ മുസ്തലിഖ് യുദ്ധം നടക്കുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നറുക്ക് വീണു. ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടി സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായി. സഹോദരങ്ങളെ, യുദ്ധമൊക്കെ കഴിഞ്ഞു. തിരിച്ചു വരുന്ന വഴിയിൽ ശക്തമായ ചൂട് കാരണം സഹാബികൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ദീർഘമായ യാത്രയാണ്, സ്വാഭാവികമായും അതിൽ അവർക്ക് പ്രയാസമുണ്ടാകും. ഇന്നത്തെ പോലെ വലിയ വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ സഹാബികൾക്ക് ചൂട് കാരണം യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി തമ്പടിച്ചു. സഹോദരങ്ങളെ, ഏതാനും സമയം കഴിഞ്ഞ ശേഷം യാത്രക്കാരൊക്കെ വിശ്രമിച്ചതിന് ശേഷം അവിടുന്ന് അറിയിപ്പുണ്ടായി, എത്രയും പെട്ടെന്ന് നമ്മൾ യാത്ര തുടരുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കുതിരപ്പുറത്തുള്ള അല്ലെങ്കിൽ ഒരു ഒട്ടകപ്പുറത്തുള്ള ഹൗദജിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല്ലക്ക് എന്നൊക്കെ പറയാറുണ്ട്. കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ പാകമായ രൂപത്തിൽ ഒരു തരത്തിലുള്ള മറ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തയ്യാറാക്കിയിരുന്നു. ഹിജാബിന്റെ ആയത്ത് അവതരിച്ചതിന് ശേഷമായതുകൊണ്ട് തന്നെ അവർ ശരീരം മുഖമൊക്കെ മറച്ചുകൊണ്ടാണ് അവിടെ നിന്നിരുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഹൗദജിലാണുള്ളത്. യാത്രക്കാരൊക്കെ അവർ വിശ്രമിച്ചതിന് ശേഷം അവിടുന്ന് അറിയിപ്പുണ്ടായി, എത്രയും പെട്ടെന്ന് യാത്ര നമുക്ക് തുടരേണ്ടതുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അറിയിപ്പ് ലഭിച്ചപ്പോൾ അവരുടെ ഹൗദജിൽ നിന്ന് ഇറങ്ങുകയും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചു ദൂരേക്ക് നടന്നു പോവുകയും ചെയ്തു. അങ്ങനെ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുടെ ആഭരണം കാണുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ആഭരണവും തിരഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ചു നടന്നു. അവരുടെ ആഭരണമൊക്കെ അവർ പരതി. ഈ സമയത്ത് അവിടെ വിശ്രമിച്ചിരുന്ന സൈന്യം അവർ കരുതി ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ഹൗദജിൽ തന്നെയുണ്ട്. കാരണം പുറത്തുനിന്ന് നോക്കിയാൽ കാണുകയില്ല. അവർ കരുതി ആയിഷ റളിയല്ലാഹു അൻഹ അതിനകത്തുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട് എന്ന് കരുതി സഹാബികൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇരുത്തിയിരിക്കുന്ന ഒട്ടകത്തെയും വിളിച്ചുകൊണ്ട് അവർ നടന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഏതാനും സമയം അവരുടെ ആഭരണം തിരഞ്ഞു. അവസാനം അവർക്ക് ആഭരണം കിട്ടിയ സാഹചര്യത്തിൽ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെയില്ല, സൈന്യമൊക്കെ യാത്രയായിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രയാസമായി, എന്ത് ചെയ്യണമെന്നറിയില്ല. ചെറിയ കുട്ടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ച് സമയം അവിടെ നിന്നു. അതിനുശേഷം അവിടെ സൈന്യം താൽക്കാലികമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കരുതി, കുറച്ചവർ യാത്ര ചെയ്യുമ്പോൾ, മുമ്പിൽ പോയ സൈന്യം കുറച്ച് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പല്ലക്കിൽ ഞാനില്ല എന്ന് മനസ്സിലാക്കി അവരെന്നെയും അന്വേഷിച്ച് തിരിച്ചു വരുമെന്ന് കരുതി ആയിഷ റളിയല്ലാഹു അൻഹ ആ വീട്ടിലിരുന്നു. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് അതിൽ കഠിനമായ ക്ഷീണമുണ്ട്, ശക്തമായ ചൂടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കിടന്നു, ഞാൻ അവിടെ ഉറങ്ങിപ്പോയി. അങ്ങനെ പൊതുവെ യുദ്ധങ്ങളിൽ, യുദ്ധചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഏതൊരു യുദ്ധത്തിലും സൈന്യത്തിന്റെ അവസാനത്തിൽ വരാൻ ഒരാളെ നിശ്ചയിക്കാറുണ്ട്. സൈന്യം എന്തെങ്കിലും വസ്തുക്കളൊക്കെ വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സാധനങ്ങൾ അവരെടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ശേഖരിച്ചു കൊണ്ടുവരാൻ സൈന്യത്തിന്റെ അവസാനത്തിൽ ഒരാളെ നിശ്ചയിക്കാറുണ്ട്. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൽ അങ്ങനെ മുസ്ലിമീങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് സഫാൻ ഇബ്നു മുഅത്തൽ അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനെയാണ്. സഫാൻ ഇബ്നു മുഅത്തൽ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ യാത്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കെ ആയിഷ റളിയല്ലാഹു അൻഹയുള്ള ആ സ്ഥലത്ത് അവരെത്തി. അങ്ങനെ ദൂരെ നിന്ന് നോക്കിയപ്പോൾ സഫാൻ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, അവിടെയുള്ള കൂടാരത്തിൽ ആരോ ഒരാളുണ്ട്. ഒരു മനുഷ്യന്റെ അനക്കം മനസ്സിലായ സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു അവിടേക്ക് പോയി. സഹോദരങ്ങളെ, സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയപ്പോൾ ആശ്ചര്യപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ ഉറങ്ങുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത് കണ്ടപ്പോൾ സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ എല്ലാവരുടെയും ഉമ്മ അവിടെ ഒറ്റയ്ക്ക് പ്രയാസപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ ഒരു വാക്ക് കേട്ടപ്പോൾ, ഇസ്തിർജാഅ് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നു. അവർ പറയുന്നു, ആ ഒരു വാക്ക് കേട്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നത്, സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ഈ ഒരു വാക്കല്ലാതെ മറ്റൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അത് കേട്ടയുടൻ ഞാൻ ഉണർന്നു, ഞാൻ ഉറക്കിലായിരുന്നു, അതുകൊണ്ട് തന്നെ എന്റെ മുഖം ചെറുതായി ഒന്ന് വെളിവായിട്ടുണ്ട്. ഞാൻ ഉണർന്നയുടൻ എന്റെ മുഖമൊക്കെ ഞാൻ മറച്ചു. സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു എന്റെ അരികിലേക്ക് വരികയും അവരുടെ ഒട്ടകത്തെ അവിടെ കുനിച്ച് ഇരുത്തുകയും ചെയ്തു. എനിക്ക് അതിന്റെ മുകളിൽ കയറാൻ സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ പാകപ്പെടുത്തി തരികയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഒട്ടകപ്പുറത്ത് കയറി, സഫാൻ ഇബ്നു മുഅത്തൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കല്ലാതെ മറ്റൊരു വാക്ക് പോലും എന്നോട് സംസാരിക്കാതെ കുതിര ഒട്ടകത്തിന്റെ കയറും പിടിച്ച് സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു മുമ്പിൽ നടന്നു. ഞാൻ ഒട്ടകത്തിന്റെ മുകളിലും കയറിയിരുന്നു. അങ്ങനെ സഹോദരങ്ങളെ, സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹ ഒട്ടകത്തെ വിളിച്ചു നടന്നു. മുമ്പിൽ പുറപ്പെട്ടിരിക്കുന്ന സൈന്യം മറ്റൊരു സ്ഥലത്തെ തമ്പടിച്ചത് കണ്ടപ്പോൾ അവിടെ സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടിയെത്തി. ദൂരെ നിന്ന് ആ സൈന്യമൊക്കെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. ദൂരെ നിന്ന് സഫാൻ ഇബ്നു മുഅത്തൽ ആയിഷ റളിയല്ലാഹു അൻഹ കയറിയിരിക്കുന്ന ഒട്ടകത്തെയും വിളിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന കപട വിശ്വാസി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മോശമായി ചില അപരാധങ്ങൾ പറഞ്ഞു. മോശമായ ചില അപരാധങ്ങൾ പറഞ്ഞു. ഒറ്റയ്ക്ക് സഫാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടിട്ട് മോശമായ അപരാധം, ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മുനാഫിഖായ അലൈഹി മിനല്ലാഹി മാ യസ്തഹിഖ് മുനാഫിഖായ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന ആ കപട വിശ്വാസി പലതും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. സഹോദരങ്ങളെ, സൈന്യമെല്ലാം മദീനയിലേക്ക് എത്തി. ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം മദീനയിലേക്ക് എത്തിയ ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണ്, അവർക്ക് രോഗം ബാധിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ രോഗം ബാധിച്ച കാരണത്താൽ അവരുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. എന്നാൽ കപട വിശ്വാസികൾ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂലിന്റെ നേതൃത്വത്തിൽ പുറത്ത് മോശമായി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചു. സഹോദരങ്ങളെ, പുറത്തൊക്കെ ഈ വാർത്ത പ്രചരിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലും പ്രവാചകൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആയിഷയെ സംബന്ധിച്ച് മോശമായ ഈ വാർത്തയെത്തി. നാട്ടിൽ പല ആൾക്കാരും ഇത് പ്രചരിപ്പിച്ചു. മുനാഫിഖീങ്ങൾ അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. പല ആൾക്കാരും അവരുടെ വാദങ്ങൾ കേട്ടുകൊണ്ട് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. നാട്ടിൽ അതൊക്കെ ആകെ പാട്ടായി. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവർ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവരുടെ സഹോദരി അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിയായ ഉമ്മു മിസ്തഹ് ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടിയപ്പോൾ അവരോട് പറഞ്ഞു, നാട്ടിൽ ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് രോഗം വന്നാൽ അവരുടെ അരികിലേക്കൊക്കെ വന്ന് വളരെയധികം സ്നേഹം കാണിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു രോഗത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായൊന്നും സംസാരിക്കുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിന് വേദനയായി. സ്വാഭാവികമായും തന്റെ ഭർത്താവിന്റെ അരികിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം കാണുമ്പോൾ ആർക്കാലും വേദനയുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിന് വളരെ പ്രയാസമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വീട്ടിലേക്ക് ആയിഷയെ സന്ദർശിക്കാൻ വന്നപ്പോൾ അവർ ചോദിച്ചു, ഞാൻ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വീട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ, ഞാൻ അവരുടെ അരികിൽ ഏതാനും ദിവസം താമസിക്കട്ടെ, എൻ്റെ രോഗമൊക്കെ ഭേദമാകുന്നതുവരെ അവിടെ ഞാൻ താമസിക്കട്ടെ എന്ന് അനുമതി ചോദിച്ചതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക് പോയി. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഉമ്മയെ കണ്ട ഉടൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ജനങ്ങൾ എന്താണ് ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? എന്താണ് അവർ ഈ പറയുന്നത്? അവർക്ക് എന്നെ അറിയില്ല. എന്താണ് എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അപരാധം പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ അരികിൽ നിന്നും നല്ലൊരു മറുപടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി ലഭിക്കാതെ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിന് വലിയ പ്രയാസമുണ്ട്. ജനങ്ങളൊക്കെ തന്നെ സംബന്ധിച്ച് കുറ്റം പറയുന്നു, പലതരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞു നടക്കുന്നു, മുനാഫിഖീങ്ങൾ അതിന്റെ നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആയിഷ പറയുന്നു, ഫബകൈതു തിൽക്കല്ലൈല, ആ രാത്രി ഞാൻ നന്നായി കരഞ്ഞു. ഹത്ത അസ്ബഹ്തു ലാ യർഖഉ ലി ദമഉൻ, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിൽക്കുന്നില്ല. വല അക്തഹിലു ബിനൗമിൻ, എനിക്കാണെങ്കിൽ തീരെ ഉറങ്ങാനും സാധിക്കുന്നില്ല. ഹത്ത അസ്ബഹ്തു അബ്കി, പ്രഭാതം വരെ രാവിലെ ആകുന്നതുവരെ ഉറങ്ങാതെ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരുന്നു. സഹോദരങ്ങളെ, ജനങ്ങളൊക്കെ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞ് പലതും പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലും പ്രയാസമുണ്ടായി. ചില സഹാബികളെയൊക്കെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ആലോചിച്ചു. അവരൊക്കെ ആയിഷയെ സംബന്ധിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു. ചില ആൾക്കാരിൽ നിന്ന് ചില മോശമായ സൂചനകൾ വന്നെങ്കിലും അധിക ആൾക്കാരും ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ മുനാഫിഖീങ്ങൾ ആയിഷയെ സംബന്ധിച്ച് മോശമായി പറയുന്നത് തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കൊണ്ട് പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യയെ സംബന്ധിച്ചും സ്വഫാൻ ഇബ്നു മുഅത്തൽ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചും നല്ലത് മാത്രമാണ് അറിയുക. എന്നാൽ ഇന്ന് ചില ആൾക്കാർ മോശമായി പ്രചരിപ്പിക്കുന്നു എന്നർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി നിന്ന് സംസാരിച്ചു. സഹോദരങ്ങളെ, വഹി വന്നിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ വഹി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു തീരുമാനമെടുക്കാനും തയ്യാറായില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു മാസത്തോളം കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിന് വളരെ ശക്തമായ പ്രയാസം, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനം പറയുന്നില്ല, ആയിഷയുടെ പിതാവും മാതാവും ഒരു തീരുമാനം പറയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ആയിഷക്കറിയില്ല. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ നിരപരാധിത്വം അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് ഒരാളോടും എനിക്കൊരാവലാതിയുമില്ല. ഫസ്വബുറുൻ ജമീൽ, ഞാൻ നല്ല രീതിയിൽ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്റെ നിരപരാധിത്വം അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ക്ഷമ കൈകൊണ്ടു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഒരു മാസത്തോളം സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും നല്ല രീതിയിലുള്ള പരിഗണന കിട്ടാതിരുന്നപ്പോൾ ആയിഷയുടെ മനസ്സ് വേദനിച്ചു. ജനങ്ങളൊക്കെ അപരാധം പറയുന്നു. ചെറിയൊരു കുട്ടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടി. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിന് വലിയ പ്രയാസമുണ്ടായി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ ആയിഷ അബ്ശിരി അമ്മല്ലാഹു ഫഖദ് ബറഅകി, ആയിഷ നീ സന്തോഷിച്ചുകൊള്ളുക, നിന്റെ നിരപരാധിത്വം അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ നിരപരാധിത്വം അള്ളാഹുവിന് അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകാവസാനം വരെ ഓതപ്പെടുന്ന ഖുർആനിക സൂക്തങ്ങളായി എന്റെ നിരപരാധിത്വം അള്ളാഹു തെളിയിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ കരുതി ഒരു വഹീന്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുമെന്ന് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലെ 11-ാമത്തെ വചനം ഇറക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബതു മിൻകും, നിങ്ങളിൽ നിന്ന് ആയിഷയെ സംബന്ധിച്ച് അപരാധം പറഞ്ഞവർ ഒരു വിഭാഗം ആൾക്കാരാണെന്ന് പറഞ്ഞ് ഒരു ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുകയും അതിന്റെ അവസാനത്തിൽ പറഞ്ഞു, വല്ലദി തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അളീം, ഈ ഒരു മോശമായ ആരോപണം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചവന് ശക്തമായ ശിക്ഷയുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മുനാഫിഖിന് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ മുന്നറിയിപ്പ് നൽകി ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ച് സൂറത്തു നൂറിലെ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്തയുമായി വന്നപ്പോൾ ആയിഷയുടെ ഉമ്മ ആയിഷയോട് പറഞ്ഞു, ഖൂമി ഇലാ റസൂലില്ലാ, ഇതാ പ്രവാചകൻ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിന്റെ ഭർത്താവിന്റെ അരികിലേക്ക് നീ പോവുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ അഖൂമു ഇലൈ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിലേക്ക് പോവുകയില്ല. വല അഹ്മദു ഇല്ലല്ലാ, ഞാൻ സ്തുതിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ റബ്ബിനെയാണ്, അവനാണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചു തന്നത്, അതുകൊണ്ട് അവനോട് ഞാൻ സ്തുതി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് ഹാദിസത്തുൽ ഇഫ്ക് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം ഖുർആനിക സൂക്തങ്ങളിലൂടെ അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ഈ ആയത്തിന് ശേഷം ആരെങ്കിലും ആയിഷയെ ആരോപണത്തിന് വിധേയമാക്കുകയാണെങ്കിൽ, ആയിഷയെ സംബന്ധിച്ച് മോശമായി പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്. ഇന്ന് റാഫിദിയാക്കൾ ചെയ്യുന്നത് പോലെ, ഷിയാക്കൾ ചെയ്യുന്നത് പോലെ, അവരെയും കൂട്ടി നടക്കുന്നവർ ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം പറഞ്ഞിരിക്കുന്നത് മുനാഫിഖുകളാണ്. ഇന്ന് ആരോപണം പറഞ്ഞു നടക്കുന്നത് അവരുടെ പിൻഗാമികളായ മുനാഫിഖുകളാണ്. ആയിഷയെ സംബന്ധിച്ച് കുറ്റം പറയുന്നവൻ കാഫിറാണ്. ആയിഷയെ സംബന്ധിച്ച് കുറ്റം പറയുന്നവൻ കാഫിറാണ് റളിയല്ലാഹു അൻഹ. ഇതാണ് ഒന്നാമത്തെ സംഭവമായി ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. ഹിജറ അഞ്ചാമത്തെ വർഷം നടന്നിരിക്കുന്ന രണ്ടാമത്തെ സംഭവം ഗസ്വത്തു ധൂമത്തുൽ ജന്ദൽ, ഗസ്വത്തു ധൂമത്തിൽ ജന്ദൽ, ധൂമത്തുൽ ജന്ദൽ യുദ്ധമാണ്. ധൂമത്തുൽ ജന്ദൽ യുദ്ധമാണ്. ധൂമത്തുൽ ജന്ദൽ എന്നുള്ളത് ബറക്കല്ലാഹു ഫീക്കും സൗദി അറേബ്യയിലെ ഒരു പ്രദേശമാണ്. ഇന്നും ആ സ്ഥലം ധൂമത്തുൽ ജന്ദൽ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അൽ ജൌഫിനടുക്കലുള്ള ഒരു പ്രദേശമാണ് ധൂമത്തുൽ ജന്ദൽ. ബനുൽ മുസ്തലിഖ് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നതിന് മുമ്പാണ് ഈ ഒരു പോരാട്ടം നടന്നത്. പക്ഷേ അതിനുശേഷമായിക്കൊണ്ടാണ് ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള പറഞ്ഞത്. ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള ബനുൽ മുസ്തലിഖ് കഥ പറഞ്ഞതിന് ശേഷമാണ് ധൂമത്തുൽ ജന്ദലിന്റെ കഥ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഒരു തർത്തീബ് നമ്മളും സ്വീകരിച്ചത്. അതല്ല എങ്കിൽ ബനുൽ മുസ്തലിഖ് യുദ്ധം നടക്കുന്നതിന് മുമ്പാണ് ഈ യുദ്ധം നടന്നത് എന്ന് ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള തന്നെ ഈ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു യുദ്ധത്തിനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു പടയൊരുക്കത്തിനുള്ള കാരണം എന്താണ്? ഷ്യാമിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന കച്ചവട സംഘത്തെ ധൂമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള, അതൊരു പട്ടണമാണ്, ആ പ്രദേശത്തുള്ള ആൾക്കാർ പ്രയാസപ്പെടുത്തുന്നു എന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി ആ പ്രദേശത്തേക്ക് പോയി. പ്രവാചകന്റെ വരവ് കേട്ടപ്പോൾ അവർക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അവർ അവിടുന്ന് ഓടി ഒളിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മുന്നിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അതങ്ങനെയായിരുന്നു. മോശത്തരങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകന്റെയും സഹാബത്തിന്റെയും മുമ്പിൽ നിൽക്കാൻ പേടിയാണ്. ആ ഒരു ഇസ്സത്ത് നമ്മളിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. എന്നിരുന്നാലും അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഏതാനും ദിവസം അവിടെ തങ്ങിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വന്നു. ഹിജ്റ അഞ്ചാം വർഷം നടന്നിരിക്കുന്ന മൂന്നാമത്തെ സംഭവമായി ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള പറഞ്ഞത് വഅഖ്ദുഹു മിൻ ഇബ്നതിൽ ഹാരിസ്, ഇബ്നതുൽ ഹാരിസുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹമാണ്. ആരാണ് ഇബ്നതുൽ ഹാരിസ്? ജുവൈരിയ റളിയല്ലാഹു അൻഹ. ജുവൈരിയ റളിയല്ലാഹു അൻഹ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചില ആൾക്കാരെ ബന്ധനസ്ഥരാക്കി മദീനയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവരിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. മദീനയിൽ വന്ന് ഏതാനും ദിവസ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. അവരുടെ പേരന്ന് ബറ എന്നാണ്. അവരുടെ പേര് ബറ എന്നാണ്. അവരുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റുകയും ജുവൈരിയ എന്ന് വെക്കുകയും ചെയ്തതായി ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇബാദത്തിൽ വളരെ വലിയൊരു പങ്കുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ് ജുവൈരിയ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. ഹിജ്റ അഞ്ചാം വർഷം നടന്നിരിക്കുന്ന അവസാന സംഭവമായി, നാലാമത്തെ സംഭവമായി ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള പറഞ്ഞു, വസിവാജുഹു മിൻ റൈഹാന, റൈഹാനയുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹമാണ്. ആരാണ് റൈഹാന? റൈഹാനത്തു ബിൻത് സൈദ്. റൈഹാനത്തു ബിൻത് സൈദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുറൈള കീഴടക്കിയതിനെ സംബന്ധിച്ച് ഏതാനും ദർസുകൾക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധനസ്ഥരാക്കി പിടികൂടിയ സ്ത്രീയാണ് റൈഹാന എന്നുള്ളത്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു എന്നാണ് ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു റൈഹാനത്ത് ബിൻത് സൈദ് എന്നാണ് ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു, അതല്ല അടിമ സ്ത്രീയായിരുന്നു എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള ഇവിടെ സൂചിപ്പിച്ചു അവർ ഭാര്യയാണ്. എന്നാൽ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ഫുസൂലിലും ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിലും പറയുന്നു, റൈഹാനത്ത് ബിൻത് സൈദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നില്ല, മറിച്ച് അടിമ സ്ത്രീയായിരുന്നു. അപ്പോൾ ഈ നാല് സംഭവങ്ങളാണ് ഹിജ്റ അഞ്ചാമത്തെ വർഷത്തിൽ ഇബ്നു അബിൽ ഈസ് റഹിമഹുള്ള പരാമർശിച്ചത്. ഒന്നാമത്തേത് ബനുൽ മുസ്തലിഖ് യുദ്ധം, രണ്ടാമത്തേത് ധൂമത്തുൽ ജന്ദൽ യുദ്ധം അല്ലെങ്കിൽ പടയൊരുക്കം, മൂന്നാമത്തേത് ജുവൈദിയ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, നാലാമത്തേത് റൈഹാനയെ സംബന്ധിച്ച്. ഈ നാല് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അഞ്ചാം വർഷത്തെ സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. നല്ല രീതിയിൽ പഠിക്കുവാനും ഗുണപാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അല മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.